വൺസ് അഗൈൻ എ വെരി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് റമദാൻ കരീം. വീണ്ടും ഒരു കൊച്ചു പുസ്തകവുമായിട്ട് ഷാബു എത്തിയിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ. ഷാബു, വെൽക്കം ബാക്ക്. എന്തു പറ്റി ഒരു കൊച്ചു പുസ്തകം?
ഇത് കൊച്ചല്ല, കുറച്ച് വലിയ പുസ്തകമാണ്. കഴിഞ്ഞ ആഴ്ചയും ഒരു വലിയ പുസ്തകമായിരുന്നു. അപ്പോൾ ഓരോ ആഴ്ചയിലും ഓരോ വലിയ പുസ്തകങ്ങളായിട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഓക്കെ, ഇന്നത്തെ ഷാബുന്റെ ഈ ബുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ട്രെയിൻ ആയിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. കാരണം ട്രെയിനിന്റെ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് അതിന്റെ ഫ്രണ്ട് പേജ് കാണാം.
ഇന്ന് ആ പുസ്തകത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ്, ഒരു തീവണ്ടി പുസ്തകം എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതായത് സാധാരണ ഗതിയിൽ പബ്ലിഷേഴ്സ് പുതിയ ചില മാതൃകകൾ സ്വീകരിക്കാറുണ്ട്. അതായത് കഥകൾ മാത്രം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കഥാസമാഹാരം, കവിതകളുടെ സമാഹാരം, ലേഖനങ്ങളുടെ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ആളുകളെ ഇതെല്ലാം കൂടി പരിചയിപ്പിക്കുന്ന തരത്തില് കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് ചില പുതിയ രീതികളൊക്കെ കുറെ കാലമായി പരീക്ഷിക്കുന്നുണ്ട്. അതില് ഒലിവ് കഥയും കവിതയും യാത്രയും ചേർത്തുകൊണ്ട് ഒരു തീവണ്ടി പുസ്തകം എന്ന് പേരിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. ഒരുപാട് പേരുടെ, ഒരാളുടെ മാത്രം കഥകളല്ല, ഒരാളുടെ മാത്രം ലേഖനങ്ങളല്ല, ഒരാളുടെ മാത്രം കവിതകളല്ല, ഒരുപാട് പേരുടെ, മലയാളത്തിലെ പ്രശസ്തരായ ഒരുപാട് പേരുടെ കഥകളും കവിതകളും ലേഖനങ്ങളും കൂടി ചേർത്തുകൊണ്ട് കഥ കവിത യാത്ര എന്നൊരു സീരീസിൽ ഒരു തീവണ്ടി പുസ്തകം തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതിനൊരു എഡിറ്റർ ഉണ്ടാവണമല്ലോ. കാരണം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തേണ്ട കഥകളും കവിതകളും ലേഖനങ്ങളും എങ്ങനെ തെരഞ്ഞെടുക്കും, ഏത് രീതിയിലാണ് അത് ക്രമപ്പെടുത്തുക എന്നതിനൊക്കെ ഒരു സമാഹർത്താവ് ഉണ്ടാവും. അങ്ങനെ ഒരു സമാഹർത്താവാണ് ഡാനിയൽ പി ജെയിംസ്. അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ്, ഒരിക്കൽ കൂടി പറയാം, ഒരു തീവണ്ടി പുസ്തകം. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഒരുപാട് ജീവിത മുഹൂർത്തങ്ങളെ ആവിഷ്കരിക്കുന്ന ഒരു തീവണ്ടി പുസ്തകമാണ്. തീവണ്ടിക്ക് തന്നെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കാരണം എത്ര എത്ര ജീവിതങ്ങളാണ് ഒരു തീവണ്ടിക്കകത്ത് ഉണ്ടാവുക. ഒരൊറ്റ തീവണ്ടി മാത്രം നമ്മൾ സങ്കല്പിച്ചു നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നെല്ലാം വരുന്ന ആളുകൾ, എന്തെല്ലാം സ്വപ്നങ്ങളുമായി പോകുന്നവരുണ്ടാവും. ഒരുപക്ഷെ ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ടാവാം, പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ടാവാം, ആശുപത്രിയിലേക്ക് പോകുന്നവരുണ്ടാവാം. സ്വപ്നങ്ങളുണ്ടാവാം, പ്രതീക്ഷയുണ്ടാവാം, വേദനയുണ്ടാവാം, സങ്കടമുണ്ടാകാം, പിണക്കങ്ങളുണ്ടാകാം, അങ്ങനെയൊക്കെ. ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു തീവണ്ടി പോലെ തന്നെയാണ് ഇതിനകത്തുള്ള ഓരോ കഥയും കവിതയും ലേഖനവും എല്ലാം. പറഞ്ഞതുപോലെ ഒരുപാട് പേരുണ്ട് അതിനകത്ത്. സക്കറിയ മുതൽ, സക്കറിയുടെ കഥ, എം മുകുന്ദന്റെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, സി വി ബാലകൃഷ്ണൻ, പി വത്സല, വൈശാഖൻ, ഗ്രേസി, വി ആർ സുധീഷ് തുടങ്ങി ഇവിടെ പ്രവാസ ലോകത്തു നിന്നും ഒരുപാട് പേരുടെ കഥകളുണ്ട്. അതിൽ വെള്ളിയൂടനും സലിമയ്യനത്തും തമ്പി ആന്റണിയും പുന്നയൂർക്കുളം സൈനുദ്ദീനും ഒക്കെ എഴുതിയിട്ടുള്ള കഥകളടക്കം കുറെ കഥകൾ ചേർന്നിട്ടുള്ളതാണ്. ഒപ്പം തന്നെ കവിതകളിലേക്ക് വരികയാണെങ്കിൽ ഒ എൻ വിയും കെ ജി ശങ്കരപ്പിള്ളയും എ അയ്യപ്പനും ഏഴാച്ചേരി രാമചന്ദ്രനും തുടങ്ങി നിരവധി പേരുടെ കവിതകളുണ്ട്. പിന്നെ ലേഖനങ്ങൾ, യാത്ര ഒരു ഓർമ്മയായി എടുത്തിട്ടുള്ള ചന്ദ്രമതി ടീച്ചറിന്റെ ഒരു യാത്രാ അനുഭവമുണ്ട്. അതുപോലെ എം കെ മുനീർ, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു യാത്രയുടെ അനുഭവമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ സമാഹർത്താവിനോട് ചോദിച്ചുകൊണ്ട്, ഡാനിയൽ പി ജെയിംസിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം, ഒരു തീവണ്ടി പുസ്തകം എന്താണ് എന്നുള്ളത്.
പുസ്തകം എന്ന് പറയുന്നത് മലയാളത്തിലെ 69 എഴുത്തുകാരുടെ എഴുത്തിന്റെ സമാഹാരമാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തീവണ്ടി എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു ചലനാത്മകമായ ഒരു മുഖമാണ്. ജീവിതത്തിന്റെ ആ ഒരു സമഗ്രതയെ കാണിച്ചു തരുന്ന ഒരു പുസ്തകം എന്ന് വേണമെന്ന് ഞാൻ വിശേഷിപ്പിക്കാം. മലയാളത്തിലെ എല്ലാവരും അതിനകത്ത് അണിനിരന്നിട്ടുണ്ട്. പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നീണ്ട 5 പ്രയത്നത്തിന്റെ ഫലമാണ് പുസ്തകം. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തവരും ആ പുസ്തകത്തിന് പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിന്റെ വേറെ പ്രത്യേകത. ഒരുപാട് എഴുത്തുകാര് വളരെ പോസിറ്റീവായിട്ട് ഈ പുസ്തകത്തെ സമീപിച്ചു. അതിന്റെ ലേഖനങ്ങളായാലും കഥകളായാലും ഒക്കെ തന്ന് സഹായിച്ചു എന്നവരോട് നന്ദി പറയുന്നു. ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം ചെയ്തിട്ടുള്ളത് ഒലിവ് പബ്ലിക്കേഷനാണ്. അവർക്കും നന്ദി.
ഇതില് ഡാനിയൽ പി ജെയിംസ് തുടങ്ങുന്നത്, അതായത് പുറപ്പെടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. തീവണ്ടി പുറപ്പെടുന്നതിന് മുമ്പ്, തീവണ്ടിയിലേക്ക് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കുക, കടന്നു പോകുന്ന ഒരു തീവണ്ടി അനുഭവിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നിരവധിയാണ്. സമാന്തരങ്ങളായ റെയിൽപാതയും തിരക്കേറിയതോ വിജനമായതോ ആയ സ്റ്റേഷനുകളും യാത്രയെന്ന ജീവിതത്തെ നിർവചിക്കുമ്പോഴെല്ലാം കുട്ടിക്കാലത്തിന് സ്വന്തമായ കൂകിപ്പായും തീവണ്ടി ഓർമ്മകളിൽ കടന്നുവരുന്നു. കുട്ടിക്കാലത്തെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ വലിയ വിസ്മയങ്ങളിൽ ഒരു തീവണ്ടി ഉൾപ്പെടാനുള്ള കാരണം തന്നെയാണ് ചലനാത്മകമായ ഈ ജീവിതത്തിന്റെ പര്യായമാക്കി അതിനെ മാറ്റുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കൂകിപ്പായും തീവണ്ടി നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപക്ഷെ പ്രതീക്ഷകളാക്കി നിർത്തിയിരുന്നത് തന്നെയാണ്. തീവണ്ടി കാണാൻ പോവുക, തീവണ്ടിയുടെ ശബ്ദം കേൾക്കുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വലിയ കൗതുകമുണ്ടാക്കിയിരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആദ്യത്തെ കഥ തീവണ്ടിക്കൊള്ള എന്ന് പറയുന്ന ഒരു കഥയിലൂടെ സക്കറിയ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു തീവണ്ടി തടഞ്ഞ് കൊള്ളയടിക്കാൻ രാജൻ അവസാനം തീരുമാനിച്ചു. യുവ വിപ്ലവകാരികൾ തീവണ്ടി തടഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ചിത്രം രാജൻ പത്രങ്ങളിൽ കണ്ടിരുന്നു. യാത്രാ തടസ്സം വന്ന പ്രധാന വ്യക്തികൾ അക്ഷമരായി പാളത്തിലൂടെ നടന്നുപോകുന്നു. പ്രധാന വ്യക്തികളെ, രാജൻ പറഞ്ഞു, ഞാൻ തീവണ്ടി തടയുമ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. നിങ്ങൾക്കൊരു പഠനവസ്തുവായി മാത്രമെന്നെ കരുതണമേ. ഒരു ഗിനിപ്പന്നി എങ്ങനെയോ പാളത്തിൽ കയറി കൂടിയെന്ന് മാത്രം കരുതണമേ. വിപ്ലവത്താലും ആസൂത്രണത്താലും ഒരുപോലെ മറയ്ക്കപ്പെട്ടവനാണ് ഞാൻ. രണ്ടിൽ നിന്ന് മുതലെടുക്കാനുള്ള മിടുക്ക് എനിക്കില്ലായിരുന്നു. മുദ്രാവാക്യം വിളിച്ച് നിങ്ങളെ ഞാൻ മെനക്കെടുത്തുകയില്ല. എന്റെ കൊച്ചുകുട്ടിയായ മകന്റെയും അവന്റെ അമ്മയുടെയും എന്റെയും വിശപ്പടക്കാനുള്ള മൂലധനം സമ്പാദിക്കാനായി വേഗം നിങ്ങളെ കൊള്ള ചെയ്യുക മാത്രം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടൊരു കൊള്ളയടിക്കാൻ പോകുന്ന ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്, ഒരുപക്ഷെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ദാരിദ്ര്യാവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് സക്കരീതനത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മകനെയും കൂട്ടി തീവണ്ടി തടയാൻ പോവാണ്. രണ്ടുപേരേ ഉള്ളൂ, വേറെ വലിയ വിപ്ലവമൊന്നുമല്ല. വിശപ്പടക്കാൻ വേണ്ടി വേറൊന്നും ചെയ്യുന്നില്ല എന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ആരും ഉപദ്രവിക്കില്ല, ചെറിയൊരു പിച്ചാങ്കത്തി കാട്ടി ആളുകളെ ഭയപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. ഈ കുട്ടിയാണ് ബോംബെറിയാൻ പോകുന്നത്. എങ്ങനെ ബോംബുണ്ടാക്കും എന്ന് ചോദിച്ചാൽ, ബോംബുണ്ടാക്കേണ്ട ഒരു കപ്പളങ്ങ ഉണ്ടല്ലോ, നമ്മുടെ കപ്പയ്ക്ക എന്ന് പറയുന്ന ഈ കപ്പളങ്ങ ഒരു തോർത്തിൽ പൊതിഞ്ഞു കെട്ടിയിട്ട് ഇത് കാട്ടിയിട്ടാണ് ഭയപ്പെടുത്താൻ പോകുന്നത്. ബോംബെറിയും ബോംബെറിയും എന്ന് പറഞ്ഞിട്ട് ഈ കപ്പളയ്ക്ക എവിടെ നിന്നോ കൊണ്ടുവരുന്ന മകൻ പറയുന്നുണ്ട്, കാരണം വിശന്ന് സഹിക്കാൻ വയ്യ, ഇത് മുറിച്ചിട്ടെങ്കിലും നമുക്ക് കഴിച്ച് വിശപ്പടക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്ന വെച്ചാൽ വെയിറ്റ് ചെയ്യുക, കാരണം നമ്മളൊരു വിപ്ലവത്തിന് പോവാണ്. ആദ്യം നമുക്ക് ഈ കപ്പളങ്ങ പൊതിഞ്ഞു കെട്ടി ബോംബാണെന്ന് ഭയപ്പെടുത്താം. ഈ ചെറിയ പിച്ചാ കത്തി കൊണ്ട് എങ്ങനെ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വേറൊന്നും നിങ്ങൾ ചെയ്യില്ല, ഈ തീവണ്ടിക്കുള്ളിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും എന്തെങ്കിലുമൊക്കെ തന്നാൽ ഞങ്ങളുടെ വിശപ്പടക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും എന്ന് പറയുന്നതാണ് തീവണ്ടിക്കൊള്ള എന്ന് പറയുന്ന ഒരു കഥ. ഇതിന്റെ ഏറ്റവും അവസാനം ഒന്നും സംഭവിക്കുന്നില്ല. അതായത് തീവണ്ടി തടഞ്ഞു നിർത്താൻ ഒരു ചുവന്ന തുണിയെങ്കിലും വേണമല്ലോ. എവിടെ നിന്ന് സംഘടിപ്പിക്കുന്ന മകൻ ചോദിക്കുമ്പോൾ പറയുന്നത് നമുക്ക് പോകുന്ന വഴിക്കാണ് പാർട്ടി ഓഫീസ്, അവിടെ നിന്ന് നമുക്കൊരു കൊടിയും എടുത്തുകൊണ്ട് പോവാം. അങ്ങനെ അവിടെ നിന്നൊരു കൊടിയും എടുത്തുകൊണ്ട് പോകുന്ന അവസരത്തിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ആളുകൾ ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് കൊടി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, എന്ത് കാലമാണിത്, ഇത്രയധികം ആളുകളോടുള്ള സമയത്ത് കൊടി മോഷ്ടിക്കുന്നു, അവസാനം കൊടി തിരികെ കൊടുക്കേണ്ടി വരുന്നു. ഒന്നുമില്ല, റെയിൽപാളത്തിൽ നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വിളിച്ചു പറയാം, അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കാം, അത്രയേ പറ്റുന്നുള്ളൂ. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഏറ്റവും അവസാനം പറയുന്നത്, ബോംബായി കരുതിയിരുന്ന കപ്പളങ്ങ മുറിച്ചെടുത്ത് മൂന്നാക്കി തിരിച്ചു. അപ്പോ നമ്മുടെ തകർന്ന വിപ്ലവത്തിന്റെ ആയുധം തന്നെ ആവട്ടെ നമ്മുടെ പ്രാതരം. അപ്പോ വായിൽ വെള്ളം ഇറക്കിക്കൊണ്ട് ചിരിച്ചു, ഇത് നിനക്ക്, ഇത് അമ്മയ്ക്ക്, ഇതെനിക്ക്. ഈ പൂക്കുലകളും പന്തുകളും മച്ചിങ്ങാ സൂത്രങ്ങളും ഇനി വിപ്ലവത്തിന്റെ സ്വത്തുക്കളല്ല, അവ കളിപ്പാട്ടങ്ങൾ തന്നെയായിരിക്കുന്നു. അതായത് പോകുന്ന അവസരത്തിൽ ഈ ട്രെയിനകത്തിരിക്കുന്ന നമ്മളിത്രയൊക്കെ കാണിക്കുന്ന അവസരത്തിൽ കുട്ടികൾ ചിലപ്പോൾ കരഞ്ഞ് നിലവിളിക്കുമല്ലോ. നാലോചിക്ക്, വിപ്ലവത്തിന് പോകുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന ചിന്തയാണ്. നമ്മളിതൊക്കെ കാണിക്കുമ്പോൾ, പിച്ചാങ്കത്തി കാണിക്കുമ്പോൾ കുട്ടികൾ കരയുകയാണെങ്കിൽ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ നമ്മൾ പറഞ്ഞ വെള്ളക്ക കൊണ്ടൊക്കെ ചില കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ തോർത്തിനകത്ത് പൊതിഞ്ഞു കെട്ടി വെച്ചിരുന്നു. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്, ഈ മച്ചിങ്ങാ സൂത്രങ്ങളും ഇനി വിപ്ലവത്തിന്റെ സ്വത്തുക്കളല്ല, അവ കളിപ്പാട്ടങ്ങൾ തന്നെയായിരിക്കുന്നു, അവ വിമോചനം പ്രാപിച്ചിരിക്കുന്നു. എന്റെ കൂട്ടു വിപ്ലവകാരി തീവണ്ടി കൊള്ളക്കാരാ, ആ തീവണ്ടി എന്നോട് മന്ത്രിച്ച രഹസ്യത്തിന്റെ അനുഗ്രഹം എന്നേക്ക് നിന്റെ ഇപ്പോൾ ഉണ്ടായിരിക്കട്ടെ, നിന്റെ മക്കൾക്ക് വിശപ്പിനാഹാരം എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നിടത്താണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പോ അങ്ങനെ സക്കറിയയുടെ കഥയിലൂടെയാണ് കുറെ കഥകൾ തുടങ്ങുന്നത് തന്നെ.
എല്ലാ സ്റ്റോറീസിലും ഒരു തീവണ്ടി കണക്ഷൻ ഉണ്ടാവും.
അതാണ് ഈ ഇതിന്റെ യാത്രയിലായിരുന്നാലും കവിതയിലായിരുന്നാലും കഥയിലായിരുന്നാലും ഒരു തീവണ്ടി കണക്ഷനാ. അതാ ഞാൻ പറഞ്ഞത്, ഒട്ടും എളുപ്പമുള്ളതല്ല. കാരണം ഇത്രയധികം എഴുത്തുകാർ എഴുതിയിട്ടുള്ള പല പല കഥകളിൽ നിന്ന് തീവണ്ടിയുടെ പശ്ചാത്തലം വരുന്ന കഥകൾ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം കഥകൾ വായിക്കണം, അവരോട് ചോദിക്കണം. അപ്പൊ ഒരു സമാഹർത്താവിന്റെ ജോലി നമ്മൾ വിചാരിക്കും വലിയ എളുപ്പമാണ്, പക്ഷെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇപ്പൊ സക്കറിയയുടെ കഥയിൽ തുടങ്ങി, എന്തെങ്കിലും ഒരു പ്രത്യേക മാനദണ്ഡമുണ്ടായിരുന്നു? പറയട്ടെ ഡാനിയൽ.
മലയാളത്തിലെ എഴുത്തുകാരുടെ അവരെഴുതിയ തീവണ്ടി കഥകളെ കുറിച്ച് ഒരുപാട് അന്വേഷിക്കുകയും അവരോട് തന്നെ തിരക്കുകയും ചെയ്തു. മുഹമ്മദ് സാറാണ് തന്നെ ഞാൻ നേരിട്ട്, അങ്ങനെ ഓരോരുത്തരോടും നമ്മൾ നേരിട്ട് ചോദിച്ചു, അങ്ങനെയാണത് നേടിച്ചത്. ഓരോന്നും നമ്മളത് തിരക്കിയെടുക്കുകയായിരുന്നു. അപ്പൊ അത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം എങ്കിലും എല്ലാ കഥകളും ഉൾക്കൊള്ളിക്കാൻ ഇത് കഴിഞ്ഞിട്ടില്ല. കാരണം ചില സാങ്കേതിക തടസ്സങ്ങളുള്ളതുകൊണ്ട് എല്ലാ കഥകളും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും പരമാവധി കഥകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കഥയുടെ ഘടനയ്ക്കുള്ള ഘടന അനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ചെയ്തിട്ടുള്ളത്. എഴുത്തുകാരുടെ ഒരു മുൻഗണനാ ക്രമത്തിലുള്ള ഒരു, എങ്കിലും ഇത് സക്രിയ എന്നൊരു അർത്ഥത്തിലല്ല, തീവണ്ടിക്കൊള്ള എന്നുള്ള വളരെ പ്രസിദ്ധമായൊരു കഥയാണ്. അപ്പം ആ ഒരു കഥയിൽ തുടങ്ങി ഇങ്ങോട്ട് അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ കഥകൾ അങ്ങനെ അങ്ങനെ അടുക്കി, അങ്ങനെ ഒരു ക്രമമാണ് പ്രധാനമായിട്ടും അത് സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ചെയ്യുമ്പോൾ മുതിർന്ന എഴുത്തുകാരുടെ കഥകളിൽ നിന്ന് താരതമ്യേന പിൻതലമുറക്കാരിലേക്ക് വരുന്നൊരു രീതിയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അത് ഇവിടെ പാലിച്ചിട്ടുണ്ട്. കവിതകൾ അതുപോലെ തന്നെ ഓ എൻ വി സാറിന്റെ കവിതയിൽ നിന്നും തുടങ്ങി ഇങ്ങോട്ട് നമ്മളെ അത് മറ്റു കവിതകളിലേക്ക് വന്നിട്ടുണ്ട്. ഇളം തലമുറക്കാരുടെ കവിതകളിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും ഇതിനകത്ത് വിട്ടുപോയ ചെങ്ങന്നൂർ തീവണ്ടി എന്നുള്ളൊരു കഥയുണ്ട്, അതായത് ഒരു വിജയിച്ചാണ്, അത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു സങ്കടമായിരുന്നു. ഇങ്ങനെയുള്ള ഒന്നിന്റെ കഥകൾ, വളരെ പ്രശസ്തമായ കഥകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് സാങ്കേതിക തടസ്സങ്ങളാണ് കാരണം.
അങ്ങനെ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ഉൾപ്പെടുത്താത്ത കഥകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഉൾപ്പെടുത്തിയ കഥകളിലേക്കാണ് നമ്മൾ ഒരിക്കൽ കൂടി വരുന്നത്. എം മുകുന്ദന്റെ വളയുന്ന വര, നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലും ഒരു തീവണ്ടി യാത്രയായിരുന്നില്ല, പക്ഷെ ഒരു തീവണ്ടി തടയാൻ പോകുന്ന ഒരു വിപ്ലവകാരിയുടെ ചിത്രമാണ്. രണ്ടാമത്തെ കഥ വളയുന്ന വര, എം മുകുന്ദൻ പറയുന്നത് പക്ഷെ ഒരു തീവണ്ടി യാത്രയെ കുറിച്ച് തന്നെയാണ്. തീവണ്ടിയിലിരുന്ന് പ്രണയിച്ച് ഒടുവിൽ വിവാഹം കഴിച്ച രണ്ടുപേരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെയാണ് വളയുന്ന വരയിലൂടെ എം മുകുന്ദൻ പറയുന്നത്. മക്കൾ എന്ന കഥയിൽ സി വി ബാലകൃഷ്ണൻ പറയുന്നത്, അച്ഛന്റെ വരവ് കാത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വിശ്രമമുറിയിലിരുന്നു. വണ്ടി 70 മിനിറ്റ് വൈകിയാണ് വരികയെന്ന് അറിഞ്ഞ നിലയ്ക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടിയുടെ സമയമാവുമ്പോൾ നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കാമായിരുന്നു. രണ്ട് മക്കള് ആൺമക്കള് അച്ഛനെ കാത്ത് നിൽക്കുകയാണ്. അവസാനം അച്ഛൻ വരുന്നു. അച്ഛൻ വളരെ കർക്കശക്കാരനായ അച്ഛനാണ്. മക്കളോട് പോലും ഒട്ടും സ്നേഹം കാണിക്കില്ല, അമ്മയോടും കാണിക്കില്ല. അങ്ങനെ ഒരു കഥ പറയുന്നതാണ് മക്കളുടെ ഒരു കഥ. അത് വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു പരിസമാപ്തിയൊക്കെ ഉള്ളൊരു കഥയാണ്. കഥകൾ തൽക്കാലം ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു, കാരണം വായിക്കാനുള്ളതാണ്. കവിതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ഉണ്ട്. ONV മുതൽ KG ശങ്കരപിള്ള മുതൽ അങ്ങനെ ഒരുപാട് പേരുടെ. അതിൽ ഗൾഫ് എഴുത്തുകാരനായിട്ടുള്ള സത്യൻ മാടക്കര, അദ്ദേഹത്തിന്റെ സ്ലീപ്പർ ക്ലാസ് എന്ന് പറയുന്നൊരു കവിത ഈ തീവണ്ടികളുടെ ഒരു ചിത്രം നമുക്ക് തരും. നിസാമുദ്ദീൻ ദില്ലി, മംഗലാപുരം മദുരാശി, കുർള എക്സ്പ്രസ്, ഷൊർണൂർ പാസഞ്ചർ, ഇതിനൊക്കെ നാവുണ്ടെങ്കിൽ എന്തെല്ലാം കള്ളമായിരിക്കും പുറത്തെറിയുക. പാളത്തിനും ചക്രത്തിനുമിടയിൽ ചതഞ്ഞെറിഞ്ഞ മൃതദേഹങ്ങളെ എത്ര പേരറിയുന്നു. ടോയ്ലറ്റ് റൂമിൽ കൊഴിഞ്ഞു വീണ മുല്ലപ്പൂക്കൾ ആര് കാണുന്നു. ഇത്ര വലിയ അടുക്കള തീവണ്ടിയെപ്പോലുള്ള വിശപ്പിനോ. സ്റ്റേഷൻ മാറുംതോറും ചായ, കാപ്പി, വട അങ്ങനെയുള്ള വിളി ഉയരുന്നു. വാക്കുകളില്ലാത്ത നിശബ്ദതയിൽ മുടന്തൻ കാറ്റ് ജനൽപാളി കൊത്തുന്നു. നാം ഉറങ്ങുമ്പോഴും തീവണ്ടി ചലിക്കുന്നു. പാലങ്ങളെ കുലുക്കി ഉറങ്ങുന്ന സ്റ്റേഷൻ ഉണർത്തി ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരം. ജനപഥം പ്രകാശിക്കുന്ന രാത്രി നീണ്ട കവിതയാകുമ്പോൾ ഇരുമ്പിന്റെ വില തൂക്കി നോക്കി പറഞ്ഞ് അവഹേളിക്കരുത്. ഓടിത്തീർന്ന ദൂരം നമുക്ക് അളക്കാൻ കഴിയാത്തിടത്തോളം എന്നതാണ് സത്യൻ മാടാക്കരയുടെ കവിത പറയുന്നത്. ചന്ദ്രമതി ടീച്ചർ, അവരുടെ യാത്രാനുഭവം പറയുന്നത് ഒരു തീവണ്ടി യാത്രയിൽ സംഭവിക്കാത്തത്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. പാലക്കാട് ഒരു അന്താരാഷ്ട്ര സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കാനൊക്കെ പോയി. അവിടെ നിന്ന് അന്ന് രാത്രി തന്റെ വീട്ടിൽ എത്തി പെറ്റുന്ന രാവിലെ മടങ്ങിയാൽ മതിയെന്ന് എന്നെ ക്ഷണിച്ച ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ സുജാത നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പെറ്റുന്ന രാവിലെ സുജാത എന്നെ തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിൻ കയറ്റി യാത്രയാക്കി. ഏതോ ദീർഘദൂര ട്രെയിനായിരുന്നു അന്ന്, ഏതാണെന്ന് മറന്നുപോയി. സെമിനാർ സംഘാടകർ സെക്കൻഡ് AC ടിക്കറ്റാണ് എടുത്തുതന്നത്. ദീർഘദൂരം സഞ്ചരിച്ച് തളർന്ന കുറെ ആൾക്കാർ ഒരു കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. ആരോ ഉപയോഗിച്ച് ചുരുട്ടിയ കമ്പിളി വകഞ്ഞു മാറ്റി ഞാൻ ജാലകത്തിനരികെ സീറ്റിലിരുന്നു. പുസ്തക വായനയിൽ മുഴുകി ഓരോ സ്റ്റേഷനിലും ഓരോരുത്തരായി ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. ഷൊർണൂർ ഒരു 3-അംഗ കുടുംബം ഇറങ്ങിയതോടെ കമ്പാർട്ട്മെന്റിൽ ഞാൻ ഒറ്റയ്ക്കായി. കമ്പിളിയും പുതപ്പുകളും ഒക്കെ പെറുക്കി മടക്കിയെടുക്കുന്ന പയ്യൻ എന്നോട് പറഞ്ഞു, മാഡം അടുത്ത കമ്പാർട്ട്മെന്റിൽ ആളുകളുണ്ട്, അങ്ങോട്ട് മാറുന്നു, ഇവിടെ മാഡം തനിച്ചേയുള്ളൂ. അപ്പം ടീച്ചർ ചോദിച്ചു, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ പറഞ്ഞാൽ പ്രശ്നമുണ്ടായിട്ടൊന്നുമല്ല, അങ്ങനെ ആരും ഒറ്റയ്ക്ക് ഇരിക്കാറില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു. അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത ഞാൻ എന്റെ പുസ്തകത്തിലേക്ക് തിരിഞ്ഞു. അവൻ ചില സീറ്റുകളിൽ കിടന്ന തുണികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. നിർത്തിയിട്ടിരിക്കുന്ന ആ ട്രെയിനിൽ എന്റെ കമ്പാർട്ട്മെന്റിന്റെ വാതിലിലൂടെ ആരോ ഒരു സമചതുരത്തിലുള്ള തടിക്കഷ്ണം അകത്തേക്ക് എറിഞ്ഞിരിക്കുന്നു. 4 ചക്രങ്ങൾ ഘടിപ്പിച്ചൊരു പലക, തുടർന്ന് ട്രെയിനിന്റെ പടികൾ പിടിച്ചു കയറുന്ന 2 കൈകൾ പ്രത്യക്ഷപ്പെട്ടു. അതിനു പിറകെ തളർന്ന് പിന്നോട്ട് മടങ്ങിയ 2 കാലുകളെ വലിച്ചു കയറ്റിക്കൊണ്ട് ഒരു പുരുഷദേഹവും. യാചകനെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാവുന്ന അയാൾ അസാമാന്യ വൈദഗ്ധ്യത്തോടെ ഒറ്റച്ചാട്ടത്തിന് തന്റെ ശരീരത്തെ 4 ചക്രങ്ങളുള്ള ആ പലകയിലേക്ക് കയറ്റി പ്രദർശിച്ചു. പിന്നെ അത് ഉരുട്ടിക്കൊണ്ട് എന്റെ അരികിൽ വന്ന് കൈനീട്ടി. ഞാൻ പെട്ടെന്ന് ബാഗ് തുറന്ന് പൈസ എടുത്തു കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് ഈ വണ്ടിയും തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയ അയാള് എന്നെ കണ്ട് തിരികെ അതുപോലെ വന്നു. അപ്പൊ എനിക്ക് ഭയമായി. ആ പയ്യൻ പറഞ്ഞത് ഓർത്തു, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. എനിക്ക് സംഭവം മനസ്സിലായി, പേടി തോന്നി. പെട്ടെന്ന് ഞാൻ ആക്രോശിച്ചു. പയ്യൻ ഓടി വന്നു. പയ്യൻ ഇദ്ദേഹത്തോടും ഇയാളോടും എന്തൊക്കെയോ പറഞ്ഞു, ദേഷ്യപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നി, പറയണ്ടായിരുന്നു, പാവം ഒരു മനുഷ്യനല്ലേ, ഞാൻ തെറ്റിദ്ധരിച്ചതാണെങ്കിലോ എന്ന് കരുതിയിട്ട് ടീച്ചർ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന അവസരത്തില് പുസ്തകം നിവർത്തിയെങ്കിലും എനിക്ക് വായിക്കാൻ തോന്നിയില്ല. കുറച്ചു കഴിഞ്ഞിട്ടാണ് ട്രെയിൻ മെല്ലെ നീങ്ങിത്തുടങ്ങി. ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി ഞാൻ പെട്ടെന്നൊരു കാഴ്ച കണ്ടു. ഞെട്ടി. 2 കാലുകളും പിന്നോട്ട് മടങ്ങിപ്പോയ ആ വികലാംഗനായ യാചകൻ പ്ലാറ്റ്ഫോമിലൂടെ നീണ്ടു നിവർന്ന് നടന്നു പോകുന്നു. കാലുകൾക്ക് തളർച്ചയോ വൈകല്യമോ ഒന്നുമില്ല. അയാളുടെ കഷ്ണത്തിൽ 4 ചക്രങ്ങളുള്ള പലക കഷ്ണം. ഒരു സാധാരണ തട്ടിപ്പുകാരൻ, കള്ളൻ എന്നതിലപ്പുറം ഞാൻ അതേപ്പറ്റി അന്ന് ചിന്തിച്ചില്ല. എന്നാൽ ഇന്ന് സൗമ്യ സംഭവത്തിന്റെ വെളിച്ചത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ എന്തിൽ നിന്നാവും ഞാൻ രക്ഷപ്പെട്ടത് എന്ന് ചന്ദ്രമതി ടീച്ചർ എഴുതുന്ന ഒരു യാത്രാനുഭവം പ്രിയപ്പെട്ട കൊച്ചുബാബ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ MK മുനീറും എഴുതുന്നുണ്ട്. കൊച്ചുബാബയും ഇതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് MK മുനീറുമായിട്ടുണ്ടായ അനുഭവത്തെ കുറിച്ച് കൂടി പറയുന്നതാണ്. അങ്ങനെ ഒരുപാട് യാത്രയും അനുഭവവും കഥകളും കവിതകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുമോ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു തീവണ്ടി പുസ്തകം.
വെരി നൈസ്.
Book review. On the Big Breakfast Club.